Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അതിന് കർമ്മത്തിന് ബലം തരണം. കർമ്മവും ആവശ്യമാണ് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുള്ള ബലം തരുന്ന ദൈവത്തിന്റെ അനുഗ്രഹം വേണം. അത് എല്ലാത്തിനും വേണം. ഓരോ ഇന്ദ്രിയങ്ങളും മനസ്സിനും എല്ലാം അതിൻ്റെതായ കർമ്മങ്ങൾ നിർവഹിക്കും. അതിൻ്റെ ആ കർമ്മബലം ഏവം അധ്യാത്മദേവത ശംനോ ഭവതു ഇതി സർവത്ര അനുശംക. ഈ അധ്യാത്മദേവതകൾ ചൈവിഷ്ടിയിൽ ഓരോ ജീവനും ഇരിക്കുന്ന ദേവത. അപ്പോൾ ഓരോ ഒരു ജീവനെടുത്തു കഴിഞ്ഞാൽ അവൻ ദേവതാമയന. അതുകൊണ്ട് അവന്റെ ഓരോ അംശത്തിലും ഓരോ ദേവതകൾ ഇരിക്കുകയാണ്. ആ ജീവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സർവത്തിലും, സൂക്ഷ്മമായിരിക്കുന്ന കർണങ്ങളിലും സ്ഥൂലമായിരിക്കുന്ന ശരീരങ്ങളിലും സർവത്ര ഓരോ ദേവതകൾ പ്രവർത്തിക്കുന്നു. ഇതാണ് പ്രാണസംവാദം, ഇന്ദ്രിയ സംവാദം എല്ലാം ശ്രുതിയിൽ പറയും. പ്രാണന്മാരെ പരസ്പരം സംസാരിച്ചു, കലഹിച്ചു, വഴപ്പടിച്ചു, ഇന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ പരസ്പരം ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞു. ഇതെന്ന ഈ ദേവതകളുടെ ആശയവിനിമയത്തെക്കുറിച്ച് പറയുകയാണ്. ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഒന്നിന്റെ പോരായ്മ ഒന്നല്ല, അത്രയും കാലതാമസം വരും. ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ ശരീരത്തിന്, മനസ്സിന്, ഇന്ദ്രിയങ്ങളെ എല്ലാം മുക്തിക്ക് പാത്രമാക്കണം. അതുകൊണ്ട് ഇതിനെയൊന്നും അങ്ങനെ അവഗണിച്ചുകൊണ്ടല്ല പോകേണ്ടത്. ഇതിനെല്ലാം ധ്യാനിച്ച് സംതൃപ്തരാക്കി വേണം പോകാം. ശംനു ഭവതു ഇതി സർവത്തിനും, അതിനിതെല്ലാം സുഖത്തെ ഉണ്ടാക്കട്ടെ. അതുകൊണ്ടുള്ള ആത്മവിദ്യ തുടങ്ങുന്നതിന് മുമ്പ് ഈ ശാന്തി മന്ത്രത്തെ ചൊല്ലുന്നത്, അതിനെ ധ്യാനിക്കുന്നത് സംഭവിക്കണം. അർത്ഥമറിയാതെ പാട്ടുപാടിയിട്ട് കാര്യമില്ല. അർത്ഥം അറിഞ്ഞു പാടണം, എന്നാലേ അത് ധ്യാനമാകും. അർത്ഥമറിയാതെ പാടിയാലോ അത് നാക്കിന്റെ എക്സർസൈസ് ആകും. അർത്ഥമറിയാതെ പഠിക്കുന്നു, നാക്കിന് വ്യായാമം കിട്ടും. അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ധ്യാനമാകും. അപ്പോൾ ആ ദേവതകൾ പ്രസാദിക്കും. ഇതെല്ലാം ആത്മദർശനത്തിന് ആ ജീവനെ സന്നദ്ധമാക്കും. അത് കൂടിയേ കഴിയൂ അത് എന്നാണ് ഭാഷകാരം പറയുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? താസുഹി സുഖകൃത്സു വിദ്യ ശ്രവണ ധാരണ ഉപയോഗ അപ്രതിബദ്ധേ അപ്രതിബന്ധേന ഭവിഷ്യന്തീതി തത് സുഖകർത്തൃത്വം പ്രാർത്ഥിതേ താസുഹി സുഖകൃത്സു. ഇതെല്ലാം സുഖത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദേവതകൾ സർവത്ര അത് ചെയ്തുകൊണ്ടിരുന്നാൽ വിദ്യാശ്രവണം, എന്നാലേ വിദ്യയുടെ ശ്രവണം ശരിയാകത്തുള്ളൂ. ചെവി മാത്രം പോലെ ശ്രവണത്തിൽ, ചെവി മാത്രം കൊണ്ടല്ല, സർവ ഇന്ദ്രിയങ്ങളും ഒരുപോലെ തയ്യാറായാലേ പറ്റൂ. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആ ദേവതകൾ ശരിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ശ്രവണം പോലും സാധ്യമാകും. പല്ലുവേദന ഉണ്ടെങ്കിൽ ശ്രവണം നടക്കും, വയറ്റുവേദന വന്നാൽ നടക്കും. അവിടെയെല്ലാം പ്രവർത്തിക്കുന്ന പല്ലിന്റെ ദേവതയും വയറിന്റെ ദേവതയും എല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാലേ ശ്രവണം നടക്കത്തു. അതുകൊണ്ടാണ് താസുഹി എല്ലാവരും വേണം. പ്രാണനും മനസ്സും എല്ലാം വർദ്ധിക്കുന്നു. ഒന്നിച്ചാൽ ശ്രവണം തന്നെ വേണം. എന്നുവെച്ചാൽ ഗുരുവിൽ നിന്നുള്ള ഉപദേശമോ വേദാന്ത ശ്രവണമോ എന്തായാലും ആ തത്വ ശ്രവണത്തിന് ഈ ദേവതകളെല്ലാം അനുഗ്രഹിക്കും. മനസ്സിന്റെ ദേവത അനുഗ്രഹിച്ചില്ലെങ്കിൽ ഉറങ്ങിപ്പോവും. മനസ്സിന്റെ ദേവത വിചാരിക്കും ഉറങ്ങട്ടില്ല എന്ന് വിചാരിച്ചാൽ ഉറങ്ങിപ്പോവും. ഉണർന്നിരുന്നാലേ പറ്റും. ഇന്ദ്രിയ ദേവതകൾ അവിടെ ഇരുത്തണം, ശ്രവിക്കട്ടെ എന്ന് വിചാരിക്കും. ആ ദേവത അനുഗ്രഹിച്ചില്ലെങ്കിൽ ആ സമയം മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെന്ന് തോന്നുന്നു. ഒരിന്ദ്രിയ ദേവത ആ ഇന്ദ്രിയത്തിന്റെ പ്രവൃത്തിയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടുപോയാൽ തീയും. ശ്രവണം നടക്കാതെ കൈയും കാലും ശരീരവും എല്ലാം അടഞ്ഞു ഒതുങ്ങി ഇരിക്കണ്ടേ? അല്ലാതെ ഇങ്ങനെ ശ്രവണം നടക്കത്തില്ല. ഈ സമയത്ത് ഒരാൾക്ക് തോന്നുകയാണ് തെങ്ങിക്കാരനും അതിന്റെ ദേവതകളെല്ലാം കൂടെ അവൻ അതിന് പ്രേരിപ്പിക്കാൻ പറ്റും, ഇവിടെ ഇരിക്കാൻ പറ്റും. ഈ സമയത്ത് തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്നവരും കാണും. അപ്പോ അനുഗ്രഹിക്കുന്നു, ദേവതയുടെ അനുഗ്രഹം പറ്റത്തില്ല. ദേവതകൾ അങ്ങനെ അനുഗ്രഹിക്കുന്നു. ഇതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, ഇതിനു വേണ്ട ബലം കൊടുത്തുകൊണ്ട്, സ്വസ്ഥവൃത്തം, അതിനനുഗ്രഹിക്കുന്നു. മനസ്സതിന് സജ്ജമാവണം, അല്ലെങ്കിൽ അങ്ങനെ ശ്രമം നടക്കും. അപ്പൊ ആദ്യം അതിനെയാണ് ഈ മുഴുവൻ ദേവതകളായിരിക്കുന്നത്. അപ്പോ ആർക്കെങ്കിലും ഈ തത്വത്തെ ശ്രവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ദേവതകൾ അനുഗ്രഹിക്കുന്നില്ല, മറ്റു കാര്യങ്ങളിൽ അവനെ നിയോഗിക്കുകയാണ്. അതിന് അധീനമായിപ്പോയി. ഇനി ശ്രമിച്ച് ധരിക്കണ്ടേ ധാരണ അടുത്തു പറയും. ഇത് നിലനിൽക്കണം വഴി ശുദ്ധസ്യ അവിസ്മരണം. അത് ഈ ദേവതകളെല്ലാം കൂടെ അനുഗ്രഹിച്ചാലേ പറ്റും. ഇത് നിലനിൽക്കാൻ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടുതൽ വിക്ഷിപ്തമായി നാനാവിഷയങ്ങളിലേക്ക് മുഴുകിക്കഴിഞ്ഞാൽ ഇവിടെ ധാരണയുണ്ട്. പിന്നെ മറ്റ് വിഷയ വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഇത് വിസ്മരിക്കാതിരിക്കണമെങ്കിൽ, അതാണ് ധാരണ എന്ന് പറയുന്നത്. ഒരു ധാരണാരൂപത്തിലെങ്കിലും അതിരിക്കണമെങ്കിൽ എന്തായാലും ഇതിന്റെ അനുഗ്രഹം ഉണ്ടായാലും പറ്റും. ഗ്രഹിക്കാനും സഹായിച്ചവരതിനും നിലനിൽക്കാനും സഹായിക്കും. അല്ല, ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോന്നിനും പ്രാധാന്യമുണ്ട്. ധാരണയ്ക്ക് സ്മൃതിക്കാണ് പ്രാധാന്യം. സ്മൃതിയാണ് ധാരണ നിലനിൽക്കുന്നത്. മനസ്സിലാക്കും, അതിനുണ്ട് ദേവത. അപ്പൊ അതിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അതങ്ങനെ നിലനിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ശ്രവണം തന്നെ നടക്കത്തില്ല, ധാരണ നടക്കത്തില്ല. പിന്നെ അതിന്റെ ഉപയോഗം മോക്ഷപര്യന്തം വരെയുള്ള അതിന്റെ ഉപയോഗം, അതിനുശേഷമുള്ള ഉപയോഗം, വിദ്യാദാനം, ഇതെല്ലാം അതിന്റെ ഉപയോഗത്തിൽപ്പെടുന്നു. ഈ തത്വത്തിന്റെ ഉപയോഗം അതൊക്കെയാണ്. ഇതിന് ദേവതകൾ അനുഗ്രഹിച്ചാലേ മതിയാവും. ഈ അറിഞ്ഞ് ധരിച്ച ഈ വിദ്യയെ സർവത്ര ഉപയോഗിക്കണ്ടേ? ആ വിദ്യ ഉപയോഗിച്ചാണ്, എന്തിനാണ് ആ വിദ്യ ഉപയോഗിക്കുന്നത്? പ്രതിബന്ധങ്ങളെ ദൂരീകരിക്കുന്നു, അപ്രതിബന്ധേന പറയും. അതാണ് മുഖ്യം. ഈ വിദ്യ കൊണ്ട് പ്രതിബന്ധങ്ങളെ നിവാരണം ചെയ്യുന്നു. ഇത് ആത്മവിദ്യയ്ക്ക് പ്രതിബന്ധമാണ് എന്ന് തിരിച്ചറിയും. ആ പ്രതിബന്ധത്തെ തിരിച്ചറിയും. അപ്പോൾ അത് വിവേകം കൊണ്ടല്ലേ സാധ്യമാകും. ആ പ്രതിബന്ധത്തെ ദൂരീകരിക്കണം, അതിനത് സഹായിക്കണം. അത് അതിന്റെ ഉപയോഗമാണ്. പ്രതിബന്ധത്തെ തന്നെ തിരിച്ചറിയണ്ടേ? തിരിച്ചറിഞ്ഞാൽ പിന്നെ വിവേകം കൊണ്ട് അതിനെ ദൂരീകരിക്കാൻ പറ്റും. അപ്പൊ ഈ ദേവതകളുടെയൊക്കെ അനുഗ്രഹം ആ തരത്തിൽ സംഭവിക്കുന്നു. ഈ സമയത്ത്, ഈ സമയം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമൊന്നുണ്ടായാലും എപ്പോഴാണോ ആ തത്വത്തെ ശ്രമിക്കേണ്ട സമയം, എപ്പോഴായാലും രാവുന്നോ പകലെന്നോ ഏതെങ്കിലും അവസ്ഥയെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും, ഗുരുവിനെ തത്വത്തെ ശ്രമിക്കേണ്ട ഒരു സമയമുണ്ട്. ഗുരുവിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിൽ ആന്തരികമായിട്ടോ അങ്ങനെ സംഭവിക്കാം. ആ തത്വത്തെ ശ്രവിക്കുന്ന സമയത്ത് മനസ്സതിന് കൊടുക്കണ്ടേ? ശരീരവും മറ്റും അതിന് സജ്ജമാക്കി വയ്ക്കണ്ടേ? ആ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞു, അതിന് തെങ്ങിക്കയറാൻ തോന്നിക്കഴിഞ്ഞ അതാണ് പ്രതിബന്ധം എന്ന് പറയുന്നത്. മനസ്സ് നിൽക്കേണ്ടിടത്ത് നിൽക്കണം, നിർത്തേണ്ട വിഷയത്തിൽ നിർത്തണം. മറ്റു വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് പ്രതിബന്ധമാണ്. വാസനകൾ സംസ്കാരം അതിനെ പ്രേരിപ്പിക്കും. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ, അത് ചെയ്യ് ഇത് ചെയ്യ് എന്നെല്ലാം പറയും. ആ വഴിക്ക് പോയി, ഇത് വിട്ടിട്ട്, ഇത് വിടാതെ പോകുന്നതല്ല, വിട്ടിട്ട് പോകുന്നു. ഇത് വിടാതെ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ യോഗമായി. പക്ഷെ ഇത് വിട്ടിട്ട് പോകുമ്പോൾ ഇത് പ്രതിബന്ധമായി. ആ പ്രതിബന്ധത്തെ വിവേകം കൊണ്ട് മാറ്റണം. എങ്ങനെ? ശ്രവണ ധാരണകളെ കൊണ്ട് മാറ്റണം. ശ്രവിച്ചത് ധരിച്ചത് മനസ്സിലിരുന്നു കഴിഞ്ഞാൽ അവന്റെ ഇന്ദ്രിയങ്ങൾ മറ്റനാവശ്യ കാര്യങ്ങൾക്ക് അവൻ ഉപയോഗിക്കത്തില്ല. ഇതിനു വേണ്ടി തന്നെ ഉപയോഗിക്കും. അപ്രതിബന്ധേന ഭവിഷ്യന്തി. ഈ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് ഈ വിദ്യ പ്രതിബന്ധരഹിതമായി ഒരുവനിൽ ശോഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന് നിരന്തരം പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സാധാരണ പരാതി പറയാറുണ്ട്, ചിലര് സ്വയം ശപിക്കാറുണ്ട്. എന്താണ് ഈ ശ്രവണധാരണകളിലൊന്നും മനസ്സ് നിൽക്കുന്നില്ല, ഒന്നും തുടർന്നു നിൽക്കുന്നില്ല. അത് ചിലരുടെ പരാതി. ചിലര് ശപിക്കുന്ന എന്താണ്? അറിവിന് അറിഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, അതുകൊണ്ട് അതിനെയൊക്കെ ശ്രദ്ധിക്കുന്നു. അറിവും ആചരണവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുത്താൻ പറ്റുന്നു. ഇത് എല്ലാമുണ്ട് ഈ ദേവതകളുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ട്, ആധ്യാത്മിക ദേവതകളുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ട്. നമ്മൾ സാധാരണ ബാഹ്യദേവതകളോടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ബാഹ്യദേവതകൾ ഇന്ദ്രനും ചന്ദ്രനും വിഷ്ണുവിനോടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് മുഖ്യമായി ആത്മവിദ്യയിലുള്ള പ്രതിബന്ധത്തെ പരിഹരിക്കുന്നത് ഈ ആധ്യാത്മിക ദേവതകളാണ്. തന്നിൽ തന്നെ ഇരിക്കുന്ന ആ ദേവതകളാണ്. ആധ്യാത്മിക ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് വിദ്യയ്ക്ക് പ്രതിബന്ധം കൂടാതെ പ്രകാശിക്കാൻ കഴിയൂ. തത്സുഖകർത്തൃത്വം പ്രാർത്ഥ്യതേ. അതുകൊണ്ട് ആ ദേവതകളുടെ സുഖകർത്തൃത്വം, അവര് ഈ സുഖത്തെ ഉണ്ടാക്കി തരട്ടെ. ഇതെത്രമാത്രം ആധ്യാത്മിക ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്നും ഭാഷകാരനിലൂടെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തരും. ആ സുഖകർത്തൃത്വത്തെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന കൂടാതെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആത്മതത്വത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ധാരണ. ദേവത അനുഗ്രഹങ്ങൾ കൊണ്ടാണ്, ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ശുഭപരിവസായിയാകുന്നത് എന്നുള്ള ആ ധാരണ, ആ ധാരണയോടും കൂടി വേണം മുമ്പോട്ട് പോകാൻ. അല്ലാതെ ഇതിനെല്ലാം വിസ്മരിച്ചിട്ടോ അവഗണിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഉപദ്രവിച്ചിട്ടോ അല്ല. സമൂഭവത്വ വിധി, അതാണ് ഇതിന്റെ ബ്രഹ്മവിദുഷണ നമസ്കാരവന്ദനക്രിയെ വായുവിഷയെ ബ്രഹ്മവിദ്യ ഉപസർഗശാന്ത്യർത്ഥം ക്രിയേത്തെ. സർവക്രിയാഫലാനാം തദ്ധീനത്വ ബ്രഹ്മവായു തസ്മൈ ബ്രഹ്മണേ നമ. ബ്രഹ്മവിദുഷണ, ഇത് എന്നെ ആർക്കു വേണ്ടി പറയുന്നു? ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ, മുമുക്ഷുവിന് വേണ്ടി പറയുക, അവനങ്ങനെ ശ്രമിക്കുന്നതിന് വേണ്ടി പറയാം, അതായത് തത്വത്തെ ശ്രവിക്കുന്നതിന് വേണ്ടി പറയാം. അവനെ മുമുക്ഷുവെന്ന് പറയാൻ പറ്റും. തത്വത്തെ ശ്രവിക്കുന്നവൻ, ഉപനിഷത്തെ ശ്രവിക്കുന്നവൻ, ഗുരുവിന്റെ ഉപദേശത്തെ ശ്രവിക്കുന്നവൻ, അവനാണ് വിവിധം അവൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമസ്കാര വന്ദനക്രിയെ, അവൻ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു. നേരത്തെ പറഞ്ഞു സംഹ മിത്ര ഭവതു, ഇവിടെ പറയുന്ന എന്താണ്? നമഹ, നമസ്കരിക്കുന്നു. വായുഷയെ, വായുവിനെ നമസ്കരിക്കുന്നു. എന്തിന്? ബ്രഹ്മ വിദ്യ ഉപസർഗ ശാന്തിയർത്ഥം. ബ്രഹ്മവിദ്യയുടെ ഉപസർഗങ്ങൾ, വിഘ്നങ്ങൾ, അതിന്റെ ശാന്തിക്ക് വേണ്ടി പറഞ്ഞല്ലോ. ശരിയായ ശ്രവണത്തിന്, അതിന്റെ ധാരണത്തിന്, അതിന്റെ ഉപയോഗത്തിന് എല്ലാം വിഘ്നങ്ങളുണ്ടാകും. അതിന്റെ ശാന്തിക്ക് വേണ്ടി, ആ വിഘ്ന ശാന്തിക്ക് വേണ്ടി ചെയ്യുന്നു. സർവക്രിയാഫലാനം തദ്ധീനത്വ, സർവക്രിയാഫലങ്ങളും ആ വായുവിന് അധീനമാണ്. വായുവിന്റെ അനുഗ്രഹം കൊണ്ടേ സർവക്രിയകളും ഫലത്തെ നൽകത്തുള്ളൂ. ഈ ക്രിയാഫലങ്ങളൊക്കെ ബ്രഹ്മവിദ്യ പ്രാപ്തിക്ക് ആവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ആ കർമ്മങ്ങളെ എങ്ങനെ നിഷേധിക്കേണ്ട കാര്യം? ആ കർമ്മഫലങ്ങൾ സർവക്രിയാഫലാണ് എന്ന് പറഞ്ഞതാണ്. ആ കർമ്മഫലങ്ങൾ ഏത് തരത്തിൽ ഈ വിഘ്നങ്ങളെ പരിഹരിക്കുന്ന തരത്തിൽ, അപ്പോൾ അത് ഏത് തരത്തിലുള്ള കർമ്മമാണ്? ഈ ദേവതകളെ പ്രസാദിപ്പിക്കുന്ന കർമ്മം. ദേവതകളെ പ്രസാദിപ്പിക്കുന്ന ഏത് കർമ്മം? നമസ്കാരം, വന്ദനക്രിയകൾ എന്ന് ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നു. അവരെ നമസ്കരിക്കുക, അവരെ വന്ദിക്കുക, ഇതെല്ലാം മാനസികമായി ചെയ്യുന്ന കാര്യം. ഉപാസനയെ കുറിച്ച് പറയുകയാണ്, കാരണം തന്റെ താനായി തന്നെ ഇരിക്കുന്ന ഈ ദേവതകൾ, ജീവമയമായിരിക്കുന്ന ഈ ദേവതകൾ, ഈ ദേവതകളുടെ ബാഹ്യമായിട്ട് നമസ്കരിക്കാൻ, സാഷ്ടാംഗം പ്രണമിക്കാൻ ഒന്നുമില്ല. അതിന്റെ മാനസികമായ ഉപാസന തന്നെ അതിന്റെ വന്ദനക്രിയകൾ. അത് ബ്രഹ്മവിദ്യ ഉപസർഗശാന്തിയർത്ഥം ഉപസർഗശാന്തിക്ക് വേണ്ടി ക്രിയേത്തെ സർവക്രിയാഫലാനാം തദ്ധീനത്വം. അതിനുവേണ്ടിയോട് പറഞ്ഞു, നമോ ബ്രഹ്മണേ, നമസ്തേ വായു ബ്രഹ്മവായു. വായു എന്ന് പറയുന്ന ബ്രഹ്മം തന്നെ, വായുദേവത എന്ന് പറയുന്ന ബ്രഹ്മതത്വൻ, മിത്രൻ വരുണൻ അര്യമ ഇന്ദ്രൻ വിഷ്ണു ബൃഹസ്പതി ഇവരെല്ലാവരും ബ്രഹ്മം തന്നെ. പക്ഷേ അനുഗ്രഹശക്തിയുള്ള ദേവതാരൂപത്തിൽ അത് ഈ ജീവനോട് ചേർന്നിരിക്കുന്നു. തസ്മൈ ബ്രഹ്മണേ നമഃ പ്രഹീഭാവം കരോമി ഇതി വാക്യശേഷ. സാധകന്റെ മനോഭാവമാണ് അവിനയം. ബാഹ്യമായി പ്രകടിപ്പിക്കുന്നതല്ല, ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന വിനയം മറ്റെന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഇതങ്ങനെയല്ല, ആന്തരികമായിട്ടുള്ള വിനയത്തെക്കുറിച്ച് പറയുകയാണ്. മനസ്സിന്റെ നമ്രതയെക്കുറിച്ച് പറയുകയാണ്. ആ നമ്രത വേണം. നമസ്തേ തുഭ്യം ഹേ വായു, ആ വായുരൂപത്തിലുള്ള ആ ബ്രഹ്മത്തിനെ സ്തുതിക്കുകയാണ്. നമസ്കരോമീതി പരോക്ഷ പ്രത്യക്ഷാഭ്യാം വായുരേവ വിധീയതേ. നമസ്തേ വായു, ആദ്യം പറഞ്ഞു നമോ ബ്രഹ്മണേ, നമസ്തേ വായു. പരോക്ഷമായി ബ്രഹ്മത്തെ, പ്രത്യക്ഷമായി വായു, അതാണ് വായുവിനെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. ബാഹ്യമായി വായുവായിട്ടും മുതൽ പ്രാണനായി അത് പ്രത്യക്ഷം തന്നെ. പക്ഷെ അവൻ തന്നെ പരോക്ഷമായി ബ്രഹ്മരൂപത്തിലിരിക്കുന്നു. ഒരേ തത്വത്തെ തന്നെ പരോക്ഷമായും പ്രത്യക്ഷമായും കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു. ആ വായുവിന്റെ ചലനം അതാണ് ഈ ജീവന്റെ ചലനം, അതാണ് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയൊക്കെ ചലിപ്പിക്കുന്നത്. അത് പ്രത്യക്ഷമായി. അപ്പൊ അതെല്ലാം നേരെ നടക്കണം. എന്നാലേ ഇവന് സാധന മാർഗത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് ഉപാസന എന്ന് പറയുന്നത്. ഈ ഭാവനയാണ് ഉപാസന. ഈ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ഇവയോടുള്ള അവന്റെ മനോഭാവം, അവന്റെ ധാരണ, ഈ ശരീരതത്വങ്ങളോടുള്ള ധാരണ, അതാണ് ഉപാസന എന്ന് പറയുന്നത്. അതൊരു ഉണ്ടായിരിക്കണം, ഉപാസന വേണ്ടെന്ന് പറയാൻ പറ്റും. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറഞ്ഞിരുന്നിട്ട് വിശേഷിച്ചൊരു ഫലമില്ലാന്ന് പറയുന്നവർക്കല്ലാന്ന്, എന്തുകൊണ്ട്? ഉപാസനയില്ലാത്തതുകൊണ്ട്, ഈ ഭാവനയില്ലാത്തതുകൊണ്ട്. അപ്പൊ ശ്രവണത്തിന് മുമ്പ് നമ്മൾ ഈ മന്ത്രത്തെ ജപിക്കുക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രത്തെ ഉപാസിക്കുകയാണ്. ഇത്ര ഒരു ഭാവന നിലനിർത്തുകയാണ്. എല്ലാ ഭാവനകളും ഉപാസനകളും. ഞാനും ഭാവനയല്ല, ഭാവന കൃത്രിമമാണ്. ഭാവന വ്യക്തവും ദൃഢവും ദീർഘവുമായ സങ്കല്പമാണ് ഭാവന. ആ ഭാവന ഇതിനെയൊക്കെ സംബന്ധിച്ച് നിലനിൽക്കണം, സദ്ഭാവന നിലനിൽക്കണം. ആ സദ്ഭാവനയിലൂടെ പോയാലേ വേദാന്ത ശ്രവണം ഫലം ചെയ്യത്തുള്ളൂ. അതറിയാമല്ലോ, എപ്പോ നമ്മുടെ ഉള്ളിൽ സദ്ഭാവനയുണ്ടോ അപ്പോ ഉള്ളിൽ ശാന്തി സമാധാനവും ഉണ്ട്. അതിന് സുഖം എന്ന് പറയുന്നു. ഏതിനെ സംബന്ധിച്ചാലും ശരി, അദ്വൈതത്തെ സംബന്ധിച്ചാലും ശരി, അദ്വൈതം വേദാന്തം ശ്രവണം ചെയ്യും. ശ്രവണം ചെയ്യുന്നതിനുള്ള വിധിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ ഭാവനയോടുകൂടി വേണം ചെയ്യാൻ. മറിച്ച് ഒരാൾ ഇതിന് നിർബന്ധിതനായിത്തീരുന്നു. കുറച്ച് സമയം ഇത് കേട്ടിരുന്നാലേ ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്ന് തോന്നുകയാണ്. അയാളെന്ത് സദ്ഭാവനയായിരുന്നു. പലതരത്തിലുള്ള വിപരീത ഭാവനയോടുകൂടിയും ഒരാൾക്ക് തത്വത്തെ ശ്രമിക്കാം. ഇതൊക്കെ ശരിയാണോ? അങ്ങനെയുള്ള ഒരു ഭാവന മനസ്സിൽ വരാം. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? അങ്ങനെ ഒരു ഭാവന പറയാം. ഈ പറയുന്നതിന് വിവരമുണ്ടോ? അങ്ങനെ ഒരു ഭാവന വരാം. പലതരത്തിലുള്ള ഭാവനകൾ മനസ്സിൽ വരാം. അപ്പോ സദ്ഭാവനകളില്ല. അപ്പോ ആ സദ്ഭാവന ആ സദ്ഭാവന നിലനിൽക്കുന്നവന്റെ ഉള്ളിലെ ജ്ഞാനം പ്രകാശിക്കും. ആ സദ്ഭാവനയാണ് ഉപാസന. ഉപാസന കൂടാതെ ജ്ഞാനം പ്രകാശിക്കത്തില്ല. അതാണ് ആ ജ്ഞാനത്തിന് മുമ്പ് ഇവിടെ ഈ ഉപാസനയെ കുറിച്ച് പറയുന്നത്. കിഞ്ചത്വമേവ ചക്ഷുരാദ്യപേക്ഷ ബാഹ്യം സന്നികൃഷ്ടം അഭ്യഭീതം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. അത് പലപ്പോഴും പറയാറുണ്ട്, അഗ്നിയോട് പറയാറുണ്ട്, ഇങ്ങനെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം. ചിലത് പറയും, സൂര്യനോട് പറയും, ഇങ്ങനെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം. ഇവിടെ വായുവിനോട് പറയും, ഇങ്ങനെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം. വായു കർമ്മത്തിന്റെ പ്രതീകമാണ്, കർമ്മരൂപമാണ്. അതുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്തസ്ഥിതി ചെയ്യുന്ന ബ്രഹ്മം സർവകർമ്മങ്ങളുടെയും കർത്താവും സർവകർമ്മങ്ങൾക്കും സാക്ഷിയുമായിരിക്കുന്ന ബ്രഹ്മം, അത് പ്രത്യക്ഷമായ കർമ്മരൂപത്തിലിരിക്കുന്ന നീ തന്നെയാണ്. ത്വമേവ ചക്ഷുരാദ്യപേക്ഷ ബാഹ്യം സന്നികൃഷ്ടം അഭ്യഹീതം പ്രത്യക്ഷം ബ്രഹ്മാസി. ചക്ഷുരാദികളെ അപേക്ഷിച്ച്, ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് കാണുന്നു, ബാഹ്യമായി അടുത്ത് അഭ്യഹീതമായി ഒരു തടസ്സമില്ലാതെ നിർബാധമായി അക്ഷിവിഷയമായിരിക്കുന്ന ബ്രഹ്മം അതീതൊക്കെ തന്നെ. ഏത് ഈ വായുവും സൂര്യനും ജലവും അഗ്നിയും എല്ലാം അടങ്ങി പ്രപഞ്ചം തന്നെ. ഈ സമഷ്ടി ദേവതാരൂപത്തിലിരിക്കുന്ന ഈ വായു, വായു എന്ന് പറഞ്ഞൊന്നേ ഉള്ളൂ, അതുപോലെ ഓരോന്നിനെയും മനസ്സിലാക്കും. ഇതൊക്കെ പ്രത്യക്ഷത്തിനും ഇവിടെ ശ്രവണത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നു പരോക്ഷ ബ്രഹ്മം, അത് പിടികിട്ടിയിട്ടില്ല. പക്ഷെ പ്രത്യക്ഷ ബ്രഹ്മം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പറയുന്നു പ്രത്യക്ഷം ബ്രഹ്മ, പ്രത്യക്ഷമായ ബ്രഹ്മം ഇത് തന്നെയാണ്. ഇതില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? അതുകൊണ്ട് ത്വമേവ ചക്ഷുരാദ്യ അപേക്ഷ, ചക്ഷുരാദികളെ അപേക്ഷിച്ച് ബാഹ്യമായി സന്നിധിഷ്ഠമായി ഏറ്റവും സമീപത്തിലായി അഭ്യഹിതമായി യാതൊരു വിഘ്നങ്ങളും കൂടാതെ കണ്ണിന്റെ മുമ്പിൽ കണ്ണുകൊണ്ടിരിക്കുന്ന ബ്രഹ്മം. എങ്ങനെയാണോ ആധ്യാത്മികമായി ഈ പ്രാണനെ ദേവത അനുഗ്രഹിച്ച് നിലനിർത്തുന്നത് പ്രവർത്തിപ്പിക്കുന്നത്, അതുപോലെ ബാഹ്യമായി വായുവിനെയും ഇതേ ദേവതയുടെ തന്നെ സമഷ്ടിരൂപം അനുഗ്രഹിച്ച് നിലനിർത്ത് പ്രവർത്തിപ്പിക്കുന്നു, വൈശ്വാനന്റെ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു നീ തന്നെ പ്രത്യക്ഷം ബ്രഹ്മം. യസ്മാ തസ്മാ ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി. നീ തന്നെയാണ് പ്രത്യക്ഷമായിരിക്കുന്ന ബ്രഹ്മം. ശങ്കരാചാര്യരെ എല്ലാം നാമരൂപമാണെന്ന് പറഞ്ഞു, മിഥ്യയാണെന്ന് പറഞ്ഞു, പ്രപഞ്ചത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപം പറയും. അതേ ശങ്കരാചാര്യനെ ഇപ്പം വ്യാഖ്യാനിക്കുന്ന എന്താണ്? ഈ കാണുന്നതെല്ലാം പ്രത്യക്ഷ ബ്രഹ്മമാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും ഒരു ഭാഗത്ത് മാത്രം കണ്ടാൽ പോരാ, നിഷേധത്ത് മാത്രം കണ്ടാൽ പോരാ, അതിനെ അംഗീകരിച്ചതിനെയും കാണും. അപ്പൊ ഇവിടെ അങ്ങനെയാ പറയുന്നത്, ഇവിടെ നിഷേധിക്കുക വായു നാമരൂപമാണ് എന്ന് പറയുകയല്ല, ഇവിടെ രണ്ടും പറയുന്ന എന്താണ്? വായു നാമരൂപം തന്നെ, പക്ഷെ അത് പ്രത്യക്ഷ ബ്രഹ്മം. പിന്നെ വായുവാകുന്ന നാമരൂപങ്ങളെ നിഷേധിച്ച് കാണേണ്ട ഒരു ബ്രഹ്മമുണ്ടല്ലോ, അത് പരോക്ഷ ബ്രഹ്മമായി. തൽക്കാലം ആ പരോക്ഷ ബ്രഹ്മം നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിൽ പ്രത്യക്ഷ ബ്രഹ്മമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെ, ഈ ശരീരവും ബ്രഹ്മം, സർവത്ര ബ്രഹ്മദൃഷ്ടി ആത്മദൃഷ്ടി. അതുകൊണ്ട് നീ തന്നെയാണ് ബ്രഹ്മം. ഇതാണ് എന്റെ അനുഭവം ഇവിടെ പറയുന്നു. ബ്രഹ്മത്തെ ആരാഞ്ഞ് അറിയാൻ ശ്രമിക്കുന്നവൻ സർവത്തെയും ബ്രഹ്മമായി തന്നെ കാണും. മോക്ഷന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നു, മുക്തന്റെ കാര്യമല്ല പറയുന്നു. മോക്ഷവിന് അത്തരൊരു ഭാവന വേണമെന്നാണ് പറയുന്നത്. ഗുരുകൃതം യഥാശാസ്ത്രം യഥാ കർത്തവ്യം ബുദ്ധോ സുപരിനിശ്ചിതം അർത്ഥം തദവി തദാധീനത്വ ത്വാമേവോപദിശ്യാം. വീണ്ടും ആ ഭാവന മറ്റു വിഷയങ്ങളിൽ എങ്ങനെ വരണം എന്നുള്ളത് പറയാൻ തുടങ്ങുന്നു.